ഇന്ന് ജൂൺ മാസം 18-ാം തീയതി. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് വായിക്കുന്നത് പഴയ നിയമത്തിൽ നെഹെമ്യാവിൻ്റെ പുസ്തകം 7-8 എന്നീ അധ്യായങ്ങൾ ആദ്യമായി വായിക്കുന്നു. എന്നാൽ മതിൽ പണിത് തീർത്തു കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിനെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും എരിശിലേമൻ അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ എരിശിലേമൻ്റെ വാതിൽ തുറക്കരുത്, നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതക് അടച്ച് അന്താഴം വിടുവിക്കണം. എരിശിലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരെ താന്താൻ്റെ കാവൽ സ്ഥലത്തും താന്താൻ്റെ വീടിനു നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവും ആയിരുന്നു. വീടുകൾ പണിതിരുന്നതുമില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടി വരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അപ്പോൾ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതി കണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താൻ്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ. ഇവർ സെരുബാബേൽ, യേശുവ, നെഹെമ്യാവ്, അസരിയാവ്, രയമ്യാവ്, നഹമാനി, മൊർദെഖായി, ബിൽഷാൻ, മിസ്പെരത്ത്, ബിഗ്വായി, നെഹൂം, ബയന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാണിത്. പരോശിൻ്റെ മക്കൾ 2172. ഷെഫത്യാവിൻ്റെ മക്കൾ 372. ആരഹിൻ്റെ മക്കൾ 652. യേശുവയുടെയും യോവാബിൻ്റെയും മക്കളിൽ പഹത് മോവാബിൻ്റെ മക്കൾ 2818. ഏലാമിൻ്റെ മക്കൾ 1254. സത്തൂവിൻ്റെ മക്കൾ 845. സക്കായിയുടെ മക്കൾ 760. ബിന്നുവിയുടെ മക്കൾ 648. ബേബായിയുടെ മക്കൾ 628. അസ്ഗാദിൻ്റെ മക്കൾ 2322. അദോനീകാമിൻ്റെ മക്കൾ 667. ബിഗ്വായിയുടെ മക്കൾ 2067. ആദ്യമിൻ്റെ മക്കൾ 655. ഹിസ്കിയാവിൻ്റെ സന്തതിയായ ആദേരിൻ്റെ മക്കൾ 98. ഹാഷൂമിൻ്റെ മക്കൾ 328. ബേസായിയുടെ മക്കൾ 324. ഹാരീഫിൻ്റെ മക്കൾ 112. ഗിബയോനിയർ 95. ബെത്ലഹേമ്യരും നെതോഹാത്യരും കൂടെ 188. അനാഥോത്യർ 128. ബേത്ത് അസ്മാവൈത്യർ 42. കിരിയത്യയാരീം, കെഫീര, ബേരോത്ത് എന്നിവയിലെ നിവാസികൾ 743. രാമക്കാരും ഗേബക്കാരും 621. മിക്മാസ് നിവാസികൾ 122. ബെഥേൽക്കാരും ഹായിക്കാരും 123. മറ്റേ നെബോവിലെ നിവാസികൾ 52. മറ്റേ ഏലാമിലെ നിവാസികൾ 1254. ആരീമിൻ്റെ മക്കൾ 320. എരിഹോ നിവാസികൾ 345. ലോദിലെയും ഹാദീദിലെയും ഓനോവിലെയും നിവാസികൾ 721. സെനയ നിവാസികൾ 3930. പുരോഹിതന്മാർ യേശുവയുടെ ഗ്രഹത്തിലെ യദയവിൻ്റെ മക്കൾ 973. ഇമ്മേരിൻ്റെ മക്കൾ 1052. പശൂരിൻ്റെ മക്കൾ 1247. ഹാരീമിൻ്റെ മക്കൾ 1017. ലേവ്യർ. ഹോദവയുടെ മക്കളിൽ കദ്മിയേലിൻ്റെ മകനായ യേശുവയുടെ മക്കൾ 74. സംഗീതക്കാർ ആസാഫിയർ 148. വാതിൽക്കാവൽക്കാർ ഷല്ലൂമിൻ്റെ മക്കൾ, ആദേറിൻ്റെ മക്കൾ, തൽമോഹിൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ഷെബായിയുടെ മക്കൾ, ആകെ 138. ദേവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബായോത്തിൻ്റെ മക്കൾ, കേറോസിൻ്റെ മക്കൾ, സിയായുടെ മക്കൾ, പാദോൻ്റെ മക്കൾ, ലബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, സൽമായിയുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ഗാഹറിൻ്റെ മക്കൾ, രയായ്യാവിൻ്റെ മക്കൾ, രസീൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസ്സാമിൻ്റെ മക്കൾ, ഉസ്സയുടെ മക്കൾ, പസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, മിയൂനിയരുടെ മക്കൾ, നിഫീത്തരുടെ മക്കൾ, ബക്ബൂസിൻ്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹഹൂറിൻ്റെ മക്കൾ, ബെസ്ലീത്തിൻ്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിൻ്റെ മക്കൾ, സീസോരിയുടെ മക്കൾ, തേമാഹിൻ്റെ മക്കൾ, നെസിഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, സുലൈമാൻ്റെ ദാസന്മാരുടെ മക്കൾ, സോദായുടെ മക്കൾ, സോഫരത്തിൻ്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, സെഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിൻ്റെ മക്കൾ, പോഖേരത്ത് സെബായിമിൻ്റെ മക്കൾ, ആമോൻ്റെ മക്കൾ, ദേവാലയദാസന്മാരും സുലൈമാൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽ മെലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശ ഉൽപ്പത്തിയും കാണിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേര്. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ, ഗിലിയാദിനായ ബർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊരീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവനത്തലവന്മാരിൽ ചിലർ വേലയ്ക്കായി ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1,000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയദാസന്മാരും എല്ലാ ഇസ്രയേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ നയപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ യെസ്ര ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി യെസ്ര പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായി സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ യെസ്ര ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്ത് മസിത്യാവ്, ക്ഷേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മൈസയാവ് എന്നിവരും ഇടതുഭാഗത്ത് പെദയാവ്, മീശായേൽ, മൽക്കിയാവ്, ഹാഷും, ഹഷ്ബദ്ദാന, സഖറിയാവ്, മെഷുല്ലാം എന്നിവരും നിന്നു. യെസ്ര സകല ജനവും കാണിക്കെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനു മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. യെസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താന നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശേരബിയാവ്, യാമീൻ, അക്കൂബ്, ഷെബത്തായി, ഹൊദിയാവ്, മൈസയാവ്, കലീത, അസരിയാവ്, യോസബാദ്, ഹാനാൻ, പെലയാവ് എന്നിവരും ലേവീരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചുകൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ യെസ്ര പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുവിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലീവരും നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റന്നാൾ സകല ജനത്തിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് യെശ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ ഏഴാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവുകൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തുമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവീൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരുശലേമിലും അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താന്താന്റെ വീടിന് മുകളിലും മുറ്റത്തും ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കലെ വിശാല സ്ഥലത്തും എഫ്രൈം വാതിൽക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങൾ ഉണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു. എട്ടാം ദിവസം നിയമപ്രകാശം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായം വായിക്കുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷയാചിക്കുവാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. ശലോമോൻ്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരുന്നെന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കൃഷ്ണമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരെന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ച ദൈവവചന ഭാഗത്ത് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ച ഭാഗം, യെരുശലേമിൻ്റെ മതിൽ പണിയുവാൻ ഇറങ്ങി പുറപ്പെട്ട നെഹെമ്യാവും അവനോട് സഹകരിച്ചവരും അവരുടെ പ്രവൃത്തി ദൈവാശ്രയത്തോടുകൂടി ചെയ്തതുകൊണ്ട്, ഉറപ്പോടുകൂടി അവർ നിന്നതുകൊണ്ട്, ദൃഢനിശ്ചയത്തോടുകൂടി നിന്നതുകൊണ്ട്, അതിൻ്റെ 7-ാം അധ്യായം തുടങ്ങുമ്പോൾ നാം വായിച്ചു, മതിലിൻ്റെ പണി തീർത്തു, കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രതാപം വളരെ പരിതാപകരമായി തീർന്ന അവസ്ഥയിൽ നിന്ന് മടക്കി അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കത്തക്ക വിധത്തിൽ മതിൽ പണി തീർത്ത് ഒരു സുരക്ഷിതമെന്ന വണ്ണം അവർക്ക് ആവശ്യമായിരിക്കുന്ന സുരക്ഷിതത്വത്തിന് വേണ്ടി കതകുകൾ വയ്ക്കുകയും മാത്രമല്ല അതിന് കാവൽക്കാരെ വാതിൽ കാവൽക്കാരെയും കൂടാതെ ആ പട്ടണത്തിൽ നടക്കേണ്ട ആലയത്തിൽ നടക്കേണ്ട സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടി സംഗീതക്കാരെയും പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗം ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നെഹെമ്യാവ് ഇവിടെ എടുത്തു പറയുന്നു, ഞാൻ എൻ്റെ സഹോദരനായ ഹനാനീനെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരുശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഈ വ്യക്തികളെ അധിപതികളാക്കി പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഈ നെഹെമ്യാവ് ശ്രദ്ധിച്ച കാര്യം, അവരിൽ കണ്ട ഒരു പ്രത്യേകത, ഈ പ്രത്യേക അപ്പോയിൻമെൻറ്റിന് അവരെ യോഗ്യരാക്കിയ കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നാലും, നേട്ടങ്ങൾ ഉണ്ടായാലും, സമ്പത്തുണ്ടായാലും, വിദ്യാഭ്യാസമുണ്ടായാലും, അതൊന്നും കണക്കാക്കുന്നില്ല ആത്മീക വിഷയങ്ങളിൽ, ദൈവപരമായ കാര്യങ്ങളിൽ. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ നെഹെമ്യാവ് നോക്കുന്നത് ഇവനെ നിയമിക്കുവാൻ ഇവനുള്ള യോഗ്യത, അവൻ വിശ്വസ്തനാണ്, അവൻ ദൈവഭക്തനാണ്. ഇന്നത്തെ വേദഭാഗ വാചനയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതമായി നമുക്ക് ഒന്ന് തുലനം ചെയ്ത് നോക്കാം. നമ്മെ നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാണുവാനുണ്ടോ? ഇവൻ പലരെക്കാളും വിശ്വസ്തനാണെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? ഇവൻ മറ്റു പലരെക്കാളും ദൈവഭക്തനാണെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ മറ്റൊരു ദൗത്യത്തിലേക്ക്, മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മെ നീക്കുന്ന സമയമാക്കി നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പ്രയാണം നടത്തുമ്പോൾ, ദൈവം നമ്മെ നോക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസ്തയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ സർവശകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സഹായമുള്ളപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. വിശ്വസ്തത നാം കാണിക്കേണ്ടതാണ്, ദൈവത്തോടുള്ള ഭക്തി നാം കാണിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ വിശ്വസ്തരായും ഭക്തിയുള്ളവരായും കാണുവാൻ ഇടയായിത്തീരും. ആ നിലയിൽ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവഭയത്തോടും വിശ്വസ്തയോടും ജീവിക്കാം. കർത്താവ് സഹായിക്കട്ടെ.